പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഡെയിലി ബൈബിൾ സ്റ്റഡി 26-ാം പാർട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന് മാറ്റമില്ലാത്ത നാമത്തിൽ തലശ്ശേരിയിൽ നിന്നും സ്നേഹ വന്ദനങ്ങൾ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 25 ക്ലാസ്സുകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായും സ്പഷ്ടമായും സംസാരിച്ചു കൊണ്ടിരുന്നതോർത്ത് നമുക്ക് ഹൃദയംഗമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 26-ാമത്തെ ക്ലാസ്സിൻ്റെ വിഷയമെന്നുള്ളത് ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതത്തിൽ നാം എങ്ങനെയുള്ളവരോട് ചേർന്ന് നിൽക്കുന്നു എന്നും എങ്ങനെയുള്ളവരോട് കൂട്ടുകൂടി മുന്നേറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തെയും ദൈവസഭയെയും മറ്റ് ദൈവമക്കളെയും എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോട് കൂടിയാണോ നിങ്ങൾ നടക്കുന്നത്? നിങ്ങൾ ആത്മീയ അഭിവൃദ്ധി പ്രാപിപ്പാൻ വളരെ പ്രയാസമായിരിക്കും. അതുപോലെ എപ്പോഴും തങ്ങളുടെ അവസ്ഥകളെക്കുറിച്ച് ആവലാതി പറയുന്ന പിറുപിറുക്കുന്ന ചിലരോട് കൂടെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ ദൈവിക ആത്മീയ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകാൻ വളരെ പ്രയാസമായിരിക്കും. അതുപോലെ ജീവിതത്തിൽ പല വിധത്തിലുള്ള സ്തോത്ര ആത്മാവിൻ്റെ ഫലങ്ങൾക്ക് പകരം ജഡത്തിൻ്റെ പിറുപിറുപ്പും വാദവും കോപവും ശാഠ്യവും ദുന്നപക്ഷവുമുള്ള വ്യക്തിത്വങ്ങളോട് ചേർന്നാണ് നാം വസിക്കുന്നതെങ്കിൽ നാം ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ ഉയർച്ച പ്രാപിപ്പാനിടയായി തീരുകയില്ല. സ്തോത്രം. ഇവിടെ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ സ്തോത്രം ചേരേണ്ടതിനോട് ചേരുവാൻ സഹായിച്ചു കൊടുക്കാൻ ഉണ്ടായ ഒരു ഭൂകമ്പത്തെക്കുറിച്ച് വായിക്കുന്നു. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം വേഗത്തിൽ ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വേദപുസ്തകത്തെ 26-ാം പുസ്തകമാകുന്ന യെഹെസ്കേലിൻ്റെ പുസ്തകം BC 575-നും 571-നും ഇടയിൽ യെഹെസ്കേൽ പ്രവാചകനാൽ ബാബിലോണിൽ വെച്ച് എഴുതപ്പെട്ടു എന്ന് കരുതുകയാണ്. 22 വർഷങ്ങളിലെ BC 593 മുതൽ BC 571 വരെയുള്ള 22 വർഷത്തെ ചരിത്രമാണ് ഈ പുസ്തകത്തിലൂടെ വർണ്ണിക്കുന്നത്. ഈ പുസ്തകത്തിൽ ബാബേൽ പ്രവാസകാലത്ത് സ്തോത്രം യെഹെസ്കേൽ പ്രവാചകൻ ആ പ്രവാസത്തിലായിരുന്നവരോട് പ്രവചിക്കുന്ന പ്രവചന ദൂതുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. പ്രവാസത്തിന് മുമ്പുണ്ടായിരുന്ന നല്ല കാലത്തെക്കുറിച്ചും പ്രവാസാനന്തരം വരാനിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളെക്കുറിച്ചും വർണ്ണിച്ച് യെഹെസ്കേൽ പ്രവാചകൻ തൻ്റെ ദൂത് പങ്കുവയ്ക്കുകയാണ്. സ്തോത്രം. പ്രവാസത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ യെരുശലേം ദൈവാലയത്തിൽ നിന്നും ദൈവമഹത്വം മാറിപ്പോയിരുന്നെന്നും എന്നാൽ ആ ദൈവമഹത്വം ഇനി മടങ്ങി വരുന്നത് ഈ സഹസ്രാബ്ദ വാഴ്ചയുടെ കാലത്തെന്ന് യെഹെസ്കേൽ 11:23 43:2 വ്യക്തമാക്കിയിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ഈ പുസ്തകത്തിൽ മറ്റേത് പുസ്തകത്തിലും എന്നുള്ളത് പോലെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നല്ല ഇടയൻ എന്ന നിലയിലാണ് യെഹെസ്കേൽ 34:12 അതുപോലെ യോഹന്നാൻ സുവിശേഷം 10:11 വാക്യത്തിലും അത് വളരെ നന്നായി വ്യക്തമാക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതം ഒരിക്കലും ഒരു ഒറ്റയാൾ പട്ടാളമല്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച നമ്മുടെ കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് അനേക ഇടങ്ങളിൽ വേദപുസ്തകങ്ങളിലൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും പ്രായോഗികമായി പ്രാർത്ഥിച്ച അനേകർ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചതുപോലെ കൃത്യ സഭ എന്നാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമെന്നും രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്ന് വായിക്കുന്നതിലൂടെ സഭ എന്നത് ഒരു ഐക്യതയുടെയും കൂട്ടായ്മയുടെയും ഒരുമിച്ചുള്ള വാസത്തിന് ഇടമാണെന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടത് ആവശ്യമായിരിക്കുന്നു. യഹസ്കേൽ പ്രവാചകനിലൂടെ രണ്ട് വ്യത്യസ്തമായ ആത്മീയ ദർശനങ്ങളിലൂടെ ഈ കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ആഴമായും സ്പഷ്ടമായും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് 37-ാം അധ്യായത്തിൽ അസ്ഥി താഴ്വരയിൽ ശുശ്രൂഷിക്കുന്ന ഒരു പ്രവാചകനെ യഹസ്കേലിനെ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. ഏറ്റവും ഉണങ്ങിയിരുന്ന അസ്ഥികൾ, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലായിരുന്നിരുന്ന അസ്ഥികൾ യഹസ്കേലിന് ആ അസ്ഥികൾക്കിടയിലൂടെ ചുറ്റി നടക്കുമ്പോൾ ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ അസ്ഥികൾ ഇസ്രായേൽ ഹലലി സമൂഹമാണ് എന്ന് തനിക്ക് ബോധ്യം കിട്ടി. എന്നാൽ യഹോവയായ കർത്താവേ, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് നീ അറിയുന്നെന്നുള്ള വാക്യം പ്രകാരം ഉണങ്ങിയ അസ്ഥികൾ മേൽ ഒരു പ്രവാചകൻ തൻ്റെ ദൂതുമായിട്ട് ആത്മസാന്നിധ്യമായി അതിൽ ചുറ്റി നടന്നപ്പോൾ അത് തൊക്ക് വന്ന് മാംസം വെച്ച് ഞരമ്പ് വെച്ച് ഹല്ലേലൂയ അത് പുഷ്ടിപ്പെട്ട് എഴുന്നേറ്റ് ഒരു സൈന്യമായി നിവർന്നു നിന്നു എന്ന് വായിക്കുകയാണ്. എന്നാൽ അത് സംഭവിക്കണമോ, ഒരു ഭൂകമ്പം അതിൻ്റെ ഇടയിൽ ആവശ്യമായിരുന്നു. അതായത് അരുതാത്തടത്ത് ചേർന്നിരിക്കുന്ന അസ്ഥി കഷ്ണങ്ങളെ യോജ്യമായിടത്തേക്ക് ചേർക്കാൻ ഒരു ഭൂകമ്പം അവിടെ ആവശ്യമായിരുന്നു. കാലിൻ്റെ അസ്ഥികളോട് ചേർന്നേ തീരൂ, കൈയുടെ അസ്ഥികൾ കൈയുടെ അസ്ഥിയോട് ചേർന്നേ തീരൂ, അതുപോലെ തലയോട്ടിയുടെ അസ്ഥികൾ തലയോട്ടിയുടെ അസ്ഥികളോട് ചേർന്നേ തീരൂ. എവിടെയെങ്കിലും ചേർന്നിരുന്നാൽ പോരാ, നാം ഓരോരുത്തൻ വെവ്വേറായി അവയവങ്ങളായിരിക്കുമ്പോൾ യേശുക്രിസ്തു തന്നെ ഒരു ശരീരമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കിയിരിക്കുമ്പോൾ, അതുപോലെ യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നമ്മെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൻ്റെ പണി ിരിക്കുന്നുവെന്ന് 1 കൊരിന്ത്യർ 12:28 വ്യക്തമാക്കുമ്പോൾ, അത് പ്രിയപ്പെട്ടവരെ, ചേരാത്ത എവിടെയെല്ലാം നാം പറ്റിച്ചേർന്നിരിക്കുന്നുണ്ടോ അവിടുന്ന് നമ്മെ ഇളക്കി ആത്മീയമായി ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് പോയി ചേരേണ്ടതിന് ദൈവം അനുവദിച്ച് ദൈവം അയച്ച ഭൂകമ്പം അത്ര ഈ ഭൂകമ്പം. ആ സമയത്ത് തന്നെ നാം ഇളക്കി പുനഃപ്രതിഷ്ഠ നേടിയിരിക്കണം പ്രിയപ്പെട്ടവരെ. അത് പ്രിയമുള്ളവരെ, ലോകമെമ്പാടും ഒരു വലിയ ഭൂകമ്പം കണക്ക് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൊറോണ വൈറസിന്റെ ബാധയെങ്കിൽ ഈ സമയത്തെങ്കിലും നിങ്ങൾ പറ്റിച്ചേർന്ന് നിൽക്കുന്ന പൊട്ടച്ചൊല്ല കളിവാക്ക് പറയുന്ന ഹലൽ ജീവിതങ്ങൾ, അതുപോലെ ജീവിതത്തിൽ പിറുപിറുക്കുന്ന ജീവിതങ്ങൾ, കുറ്റപ്പെടുത്തുന്ന ജീവിതങ്ങൾ, ഓരോ പ്രസംഗം കഴിയുമ്പോഴും അതിൻ്റെ കുറ്റം കണ്ടെത്തുന്നവർ, മറ്റ് ദൈവമക്കളെ കുറിച്ച് പഴിയും ദുഷിയും പറയുന്നവർ എന്നിവരിൽ നിന്ന് പൂർണ്ണമായി വേർപെട്ട് ദൈവം ആഗ്രഹിക്കുന്ന വേർപാടിലും വിശുദ്ധിയിൽ നീ നിൽക്കുകയും അതോടൊപ്പം നീ ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവം നിന്നോട് കൂടെ ഒരു മഹാസൈന്യത്തെ എഴുന്നേൽപ്പിക്കാനിടയായി തീരും. ഹല്ലേലൂയ. രണ്ടാമതായി 47-ാം അധ്യായത്തിൽ ഒരു നദിയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. ആ നദി ദൈവത്തിന്റെ ആലയത്തിന്റെ തെക്ക് ഭാഗത്തോടുകൂടെ ഒഴുകി ആ ആലയത്തിന് മുഖം കിഴക്കോട്ടായിരിക്കാൽ ആ നദി കിഴക്കോട്ട് ഒഴുകിപ്പോകുന്ന ഒരു മഹാനദിയുടെ കാഴ്ച നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഇത് പരിശുദ്ധാത്മാവിന്റെ നദിക്ക് ഒരു നിഴലാണ്. യഹസ്കേൽ പ്രവാചകനെ ദൈവത്തിന്റെ ദൂതൻ 1,000 മുഴം അളന്ന് നരയാണുകളുമാക്കി, പിന്നീട് അവിടെ നിന്ന് വീണ്ടും 1,000 മുഴം അളന്ന് മുട്ടോളമായി വെള്ളമായി, അതിന് ശേഷം 1,000 മുഴം അളന്ന് കടക്കുമാറാക്കി വെള്ളം അരയോളമായി, വീണ്ടും 1,000 മുഴം അളന്നു കടക്കുമാറാക്കി വെള്ളം നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു മഹാപ്രവാഹമായി എന്നവിടെ വായിക്കുകയാണ്. അത് അസ്ഥി താഴ്വരയും ആത്മനദിയും ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്രയേലിനും ദൈവത്തിന്റെ ജനത്തിനും ഇനിയൊരു നല്ല കാലം വരാനുണ്ടെന്നുള്ളതാണ്. ഇനിയൊരു സൈന്യമായിട്ട് അവർ എഴുന്നേൽക്കുമെന്നുള്ളതാണ്. ഇനിയൊരു ആത്മനദി അതിശക്തിയോടെ പ്രവഹിക്കും. ലോകത്തെ മുഴുവൻ ആത്മനദിയിൽ നീന്തി തുടുക്കിമാറാക്കുന്ന ഒരാത്മപ്രവാഹം ഇനിയും ഉണ്ടാകുമെന്നാണ് ഈ വചനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവദാസനെ ദാസിയെ, ഇന്നു മുതൽ അരുതാത്തത് കേൾക്കാൻ നമ്മുടെ കാതുകൾക്ക് ഇടം കൊടുക്കരുത്. അരുതാത്തത് പറയാൻ നമ്മുടെ നാവിന് വഴിയൊരുക്കി കൊടുക്കരുത്. അരുതാത്ത വ്യക്തികളോട് കൂടെ ഇരിപ്പാൻ നമ്മെ അനുവദിച്ചു കൊടുക്കരുത്. അനുഗ്രഹം മാത്രം പറയുകയും ക്രിസ്തുവിൽ മാത്രം സന്തോഷിക്കുകയും ക്രിസ്തുവിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവരോട് കൂടെ നിന്റെ ഇരിപ്പൊന്ന് മാറ്റി നോക്ക്, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അതുപോലെ ദൈവത്തിന്റെ ആത്മനദിയിൽ നീന്തി തുടിച്ചുകൊണ്ട് ഈ നദി ചെല്ലുന്നു ചേരുന്നിടത്തെല്ലാം ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ വീട്ടിൽ നിന്റെ സഭയിൽ ഓ വലിയ ആത്മാവിന്റെ ചലനം ഉണ്ടാകേണ്ടതിന് ഈ നദിയിൽ മതി വരുവോള് നീന്തി തുടിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ധാരാളമായി നമുക്ക് ഏവർക്കും കൃപ നൽകുവാനിടയായി തീരട്ടെ. എത്ര മാധുര്യമേറിയ ചിന്തകൾ, അതിനെ നിസ്സാരവൽക്കരിച്ച് കളയരുത് പ്രിയപ്പെട്ടവര്. വലിയൊരു പ്രതിഫലം നമ്മുടെ മുമ്പിലുണ്ട്. വലിയൊരു സൈന്യത്തിന്റെ ഭാഗമാണ് നാം. ഒരിക്കലും നശിച്ചു പോകാത്ത യേശു ക്രിസ്തു നായകനായിട്ടുള്ള വലിയൊരു സൈന്യത്തിന്റെ ഭാഗമാണ് ഞാനും നിങ്ങളും. അതിനായിട്ട് നമ്മൾ ഒരുങ്ങാം. ദൈവം നമ്മെ ധാരാളം സഹായിക്കുമാറാകട്ടെ. ഞങ്ങളെ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, ഇന്നോളം ഞങ്ങളെ സ്നേഹിച്ചു കരുതി നടത്തി ദൈവത്തിന് മഹാദയക്കായ സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ അരുതാത്തടത്തിരുന്നത് ആ സ്തോത്ര ശുദ്ധിയില്ലാത്ത അത്തരങ്ങളുള്ള ജനത്തോടെ കൂടെ വസിച്ചത്, അവരോട് കൂടെ ഇരുന്ന് അപ്പം ശുദ്ധിയില്ലാത്ത അത്തരങ്ങളുടെ വാക്കുകൾ ഞങ്ങളിൽ നിന്ന് പുറത്ത് വന്നതെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അസ്ഥി താഴ്വരയെ ഓ വലിയ സൈന്യത്തിൻ്റെ താഴ്വരയാക്കി മാറ്റുന്ന ഹല്ലേലൂയ ദൈവം, ഓ ഹല്ല ദൈവത്തിൻ്റെ ആത്മനദിയെ മഹാപ്രവാഹമാക്തിമാക്കുന്ന മാറ്റുന്ന ദൈവം, ഞങ്ങളെയും അത് നീന്തി തുടിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകൾ കൊണ്ട് പൊതിയണം ലോകമെമ്പാടും കൊറോണ വൈറസിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവരെ. ദൈവം അതിൽ നിന്ന് സമ്പൂർണമായി വിടുവിച്ച് സൗഖ്യവും ബലവും വിടുതലും കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുള്ള പാസ്റ്റർമാർ, ഓ ദൈവമക്കൾ, സഭകൾ, ദൈവജനം എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൃപ ധാരാളം പകര് കർത്താവ് പ്രാർത്ഥന നിൽക്കുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും ഇന്നീ വചനം കേട്ട എല്ലാവരോടും കൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് രണ്ടാമത്തെ വരവരുണ്ടായിരിക്കുമാറാകട്ടെ. ദൈവം ഈ വചനത്തിലൂടെ നമ്മെ ഏവരെ അനുഗ്രഹിക്കട്ടെ.